الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം, നമ്മൾ ആരംഭിക്കുന്ന വിഷയം, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച ഒരു ചെറിയ റിസാലയാണ്, ഒരു ചെറിയ ലേഖനമാണ്. ഇസ്ലാമിലെ ഒട്ടുമിക്ക ഇബാദത്തുകളും അവ ഇസ്ലാമിൽ ഇബാദത്താണ് എന്നതിനുള്ള തെളിവുകളും വളരെ ചുരുക്കിക്കൊണ്ട് അദ്ദേഹം ഈ ചെറിയ റിസാലയിൽ എടുത്തുകൊടുത്തിരിക്കുന്നു. അതിൻ്റെ വിശദീകരണമാണ് ചില ദർസുകളിലായി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തൗഫീഖ് നൽകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജീവചരിത്രം കിതാബ് തൗഹീദിന്റെ വിശദീകരണത്തിലും മറ്റുമായി പല സന്ദർഭങ്ങളിലായി നമ്മൾ കേട്ടതും നമുക്കറിയാവുന്നതുമാണ്. അതുകൊണ്ട് അത് ഇനിയും ആവർത്തിക്കുന്നില്ല. ഈ പുസ്തകത്തിന്റെ മെറ്റിന് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ആരംഭിച്ചത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ കൊണ്ടുവന്ന സുന്നത്താണ്, ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നത്. ഖുർആനിലെ എല്ലാ സൂറത്തുകളും ആരംഭിച്ചിട്ടുള്ളത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് തുടക്കം കുറിച്ചുകൊണ്ടാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കത്തുകൾ, രാജാക്കന്മാർക്കും മറ്റും എഴുതിയിരുന്ന കത്തുകൾ, അത് ആരംഭിച്ചിരുന്നത് ബിസ്മി കൊണ്ടായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്തിന്റെ ആരംഭത്തിലും വഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നാണ് ഉണ്ടായിരുന്നത് എന്നത് ഖുർആനിൽ തന്നെ വന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ ആരംഭിച്ചതും ബിസ്മി കൊണ്ടാണ്. ബിസ്മിയുടെ ഫളാഇലുകൾ ധാരാളമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം കൊണ്ട് ആരംഭിക്കുക എന്നതാണ് ഈ ദിക്ർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ, അവക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ ഖാല ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. ആരെങ്കിലും രാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരം ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ എന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട്, ബിസ്മില്ലാ അതായത് അള്ളാഹുവിന്റെ നാമം കൊണ്ട്, അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദ്, അല്ലദീ ആ നാമത്തിന്റെ പ്രത്യേകത ലാ യദുർ ഉപദ്രവിക്കുകയില്ല, മഅ ഇസ്മിഹി അവന്റെ നാമത്തോടൊപ്പം, ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ ഭൂമിയിലാകട്ടെ ആകാശത്താകട്ടെ ഒരു കാര്യവും ആ നാമത്തോടൊപ്പം ഒരു ഉപദ്രവവും വരുത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം കൊണ്ട് ആരംഭിക്കുക എന്നതിനുള്ള ശ്രേഷ്ഠതയാണ് ഈ ദിക്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ശരി, ബിസ്മില്ലാഹി റഹ്മാനി റഹീം, ബ ഇസ്മ എന്ന പദത്തോട് കൂടി ചേർന്നുകൊണ്ടാണ് ബിസ്മി ഉണ്ടായത്. ബ എന്ന ഹർഫ് ഇസ്മ എന്ന പദത്തോട് ചേർന്നുകൊണ്ടാണ് ബിസ്മി എന്നുണ്ടായത്. ബാ അറബി ഭാഷ അറിയുന്നവർക്കറിയാം അത് ജറിന്റെ ഹറൂഫുകളിൽ പെട്ടതാണ്. അതായത് അത് വന്നു കഴിഞ്ഞാൽ, ബാ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരാൻ പോകുന്ന അറബി പദം അതിന് കെസറാണ് ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ കെസറിന് തുല്യമായ ജറിന്റെ രൂപമാണ് അതിനുണ്ടായിരിക്കുക. ബിസ്മില്ലാ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ബിസ്മി എന്ന് പറയാൻ കാരണം വരാൻ ഇസ്മു ഇസ്മുൻ എന്നാണ് അതിൻ്റെ ശരിയായ രൂപം. ബാ മുന്നിൽ വന്നത് കൊണ്ടാണ് ബിസ്മി എന്ന് പറയാൻ കാരണം. ബിസ്മി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമം കൊണ്ട്. ഈ ജുംല ഈ വാക്ക് അത് മുതഅല്ലഖുൻ ബിമഹ്ദൂഫിൻ ഫിഅലിൻ മുഅഖർ മുനാസിബിൻ ലിൽമഖാം. ഈ നാമം ബിസ്മി എന്ന പദം അതിന് അവിടെ പറയപ്പെടാത്ത ഒരു ഫിഅലുമായി ഒരു പ്രവൃത്തിയുമായി എപ്പോഴും ബന്ധമുണ്ടായിരിക്കും. ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിഅല് മഹ്ദൂഫാണ്. ഫിഅല് മഹ്ദൂഫ് എന്ന് പറഞ്ഞാൽ ആ ഫിഅല് അവിടെ പുറമേക്ക് കാണപ്പെടാത്ത രൂപത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ആ പദം പുറമേക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും ആ പദം അവിടെ ഉള്ളതായി നമ്മൾ മനസ്സിലാക്കണം. അതായത് ബിസ്മില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമം കൊണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ഒരു പ്രവൃത്തി ഒരു ഫിഅല് ഒളിച്ചിരിക്കുന്നുണ്ട്. അത് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴാണോ ബിസ്മി ചൊല്ലുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി എന്ന് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്? ബിസ്മില്ലാഹി അഷ്റബ്, ഞാൻ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഈ വെള്ളം കുടിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് ബിസ്മി നമ്മൾ ചൊല്ലുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ്? അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നു, ബിസ്മില്ലാഹി അഖുൽ. വായിക്കുന്ന സമയത്താണെങ്കിൽ ബിസ്മില്ലാഹി അഖറ. എഴുതുന്ന സമയത്താണെങ്കിൽ ബിസ്മില്ലാഹി അക്തുബ്. ഗ്രന്ഥം രചിക്കുന്ന സമയത്താണെങ്കിൽ ബിസ്മില്ലാഹി ഉസന്നിഫ്. ഗ്രന്ഥത്തിന് ഷർഹ് പറയുന്ന സമയത്താണെങ്കിൽ ബിസ്മില്ലാഹി അഷ്റഹ്. എന്നിങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് അവിടെ ഒരു പ്രവൃത്തി നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പൊ ബിസ്മി നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ഈ പ്രവൃത്തി ഞാൻ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമത്തെ മുൻനിർത്തിക്കൊണ്ടാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഇസ്മിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പ്രവൃത്തി ഞാൻ ചെയ്യുന്നത് എന്ന ചിന്തയിലായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത്. ശരി, ബിസ്മില്ലാഹി അള്ളാഹ് എന്നത് പ്രത്യേകം വിശദീകരണം ആവശ്യമില്ലാത്ത നാമമാണ്. അതായത് അള്ളാഹ് എന്നതിന് അതാരാണ് എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ചില ലോബി പണ്ഡിതന്മാർ സിബോയിഹിയെ പോലെയുള്ള ആളുകൾ അവർ അള്ളാഹ് എന്നതിന് അത് ഒരിക്കലും അവരുടെ മഅജമുകളിൽ ഉൾപ്പെടുത്തിയില്ല, അവരുടെ ഡിക്ഷണറികളിൽ ഉൾപ്പെടുത്തിയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല എന്നത് അവന്റെ നാമം എന്നത് ഡിക്ഷണറികൾ അവ വിശദീകരിക്കാൻ നിന്നു കഴിഞ്ഞാൽ പേജുകൾ അതിന് മതിയാവുകയില്ല. അതുകൊണ്ട് ബിസ്മില്ലാ അള്ളാഹ് എന്നത് ഒരിക്കലും നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. ഈ ലോകങ്ങളുടെ സൃഷ്ടാവായ റബ്ബിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അള്ളാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ വിശദീകരണം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന കാര്യം മുഫസ്സിറുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് എന്നാൽ ദുൽ ഉലൂഹിയതി വൽ ഉബൂദിയതി അലാ ഖൽഖിഹി അജ്മഈൻ, തന്റെ സൃഷ്ടികൾക്കും ഇതേ ആരാധിക്കപ്പെടുന്നവൻ എന്ന അവകാശമുള്ളവൻ, ഉലൂഹിയത്തുള്ളവൻ, ആരാധിക്കപ്പെടുക എന്ന വിശേഷണമുള്ളവൻ. വൽ ഉബൂദിയതി അലാ ഖൽഖിഹി അജ്മഈൻ, തന്റെ സൃഷ്ടികളെല്ലാം അവന്റെ അടിമകളായിരിക്കുക എന്നത് ആർക്കാണോ അവകാശപ്പെട്ടത് അവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇലാഹാൻ, അവൻ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനാണ്, അങ്ങനെയുള്ളവനാണ് അള്ളാഹു. രണ്ട്, അവന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാവാൻ ആവേണ്ടവരാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ നാമത്തിൽ ഉൾക്കൊള്ളുന്നത്. ബിസ്മില്ലാഹി അർറഹ്മാൻ. അർറഹ്മാൻ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മത്തുള്ളവനാണ് എന്നറിയിക്കുന്ന നാമമാണത്. കാരുണ്യമുള്ളവനാണ് അള്ളാഹു എന്നറിയിക്കുന്ന നാമമാണ് അർറഹ്മാൻ. ഖുർആനിൽ അള്ളാഹ് എന്ന പദത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വന്ന പേരാണ് അർറഹ്മാൻ എന്ന പേര്. അർറഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടിൽ പറയാറുണ്ട്, ദുനിയാവിൽ സാധാരണക്കാർക്കും മുഅ്മിനീങ്ങൾക്കും കാഫിരീങ്ങൾക്കും ഉപകാരം ചെയ്യുന്നവനാണ് റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ മുഅ്മിനീങ്ങൾക്ക് മാത്രം ഉപകാരം ചെയ്യുന്നവനാണ് എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ അല്ലാഹു അലം കൂടുതൽ ഭാഷയോടും അതുപോലെ തന്നെ ഖുർആനിലെയും ഹദീസിലെയും തെളിവുകളോടും യോജിച്ചു നിൽക്കുന്ന കാര്യം അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ സുർ റഹ്മതി അൽ വാസിഅ, വിശാലമായ റഹ്മത്തുള്ളവൻ എന്നാണ്. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സുർ റഹ്മതി അൽ വാസിഅ, വിശാലമായ റഹ്മത്തുള്ളവൻ എന്നാണ് റഹ്മാൻ എന്ന പദത്തിന്റെ അർത്ഥം. ശരി, അപ്പോൾ അത് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശാലമായ റഹ്മത്തുള്ളവനാണ്. ശരി, അപ്പോൾ റഹീം എന്ന് പറഞ്ഞാലോ? അർ റഹീം വമഅനാഹു സുർ റഹ്മതി അൽ വാസില, സുർ റഹ്മതി അൽ വാസില, അടിമകൾക്ക് റഹ്മത്ത് എത്തിക്കുന്നവൻ, അതല്ലെങ്കിൽ അടിമകളിലേക്ക് എത്തുന്ന റഹ്മത്ത് അത് ഉള്ളവനാണ് റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള റഹ്മത്തിനെ അറിയിക്കുന്നു. റഹീം എന്ന പദമാകട്ടെ അടിമകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള, അള്ളാഹു അവന്റെ റഹ്മത്ത് പരിപൂർണമായി അടിമകൾക്ക് മേൽ ചൊരിഞ്ഞിട്ടില്ല, മറിച്ച് അതിന്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ദുനിയാവിൽ ലഭിച്ചിട്ടുള്ളൂ. ദുനിയാവിൽ മനുഷ്യർക്ക് ലഭിച്ച ആ റഹ്മത്ത് അതിനെ അറിയിക്കുന്ന പദമാണ് റഹീം. അതായത് അടിമകളുമായി അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര റഹ്മത്ത് ചൊരിഞ്ഞിട്ടുണ്ടോ ആ റഹ്മത്തിനെ അറിയിക്കുന്ന പദമാണ് റഹീം. ഇനി അവന്റെ അടുത്ത് ബാക്കിയുള്ള എല്ലാ റഹ്മത്തിനെയും, അവന്റെ വിശാലമായ റഹ്മത്തിനെ അറിയിക്കുന്ന പദമാണ് റഹ്മാൻ. അപ്പൊ റഹീം എന്ന പദത്തെക്കാൾ കൂടുതൽ വിശാലമാണ് റഹ്മാൻ. കാരണം റഹ്മാൻ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കലുള്ള അവന്റെ റഹ്മത്തിനെ പരിപൂർണമായി അറിയിക്കുന്ന പേരാണ്. റഹീം എന്നത് അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള റഹ്മത്തിനെ അറിയിക്കുന്ന നാമമാണ്. ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം. ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു അൽഹംദു അൽഹംദ് എന്ന് പറഞ്ഞാൽ സാധാരണ മലയാളത്തിൽ നമ്മൾ പറയാറുള്ളത് സ്തുതി പറയുക എന്നാണ്, പുകഴ്ത്തുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അൽഹംദ് എന്നാൽ അതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവ സനാഉ അലല്ലാഹ് ബിസിഫാത്തിൽ ജലാലി വൽ ജമാലി വൽ കമാലി. ഹുവ സനാഉ അലല്ലാഹ് ബിസിഫാത്തിൽ ജലാലി വൽ ജമാലി വൽ കമാൽ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ പുകഴ്ത്തലാണ് അൽഹംദ്, അല്ലാഹുവിനെ പ്രശംസിക്കലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ പുകഴ്ത്തുകയും അവനെ പ്രശംസിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നതിനാണ് ഹംദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മനോഹരമായ ബിസിഫാത്തി അൽ ജലാലി വൽ ജമാൽ, അവന്റെ മഹത്വത്തിന്റെ, ജലാൽ എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വത്തിന്റെ സിഫാത്തുകൾ, അവന്റെ മഹത്വത്തിന്റെ വിശേഷണങ്ങൾ, അതുപോലെ വൽ ജമാൽ അവന്റെ ഭംഗിയെ അറിയിക്കുന്ന വിശേഷണങ്ങൾ, വൽ കമാൽ അവന്റെ പരിപൂർണതയെ അറിയിക്കുന്ന വിശേഷണങ്ങൾ, ഇവ കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പുകഴ്ത്തണം. ഹംദ് രണ്ട് രൂപത്തിലുണ്ടാകും. ഒന്ന്, നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളുടെ പേരിൽ നമുക്ക് ഹംദ് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് കുട്ടിയെ തന്നു, അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അള്ളാഹുവിനുള്ള നന്ദിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് വിജയം തന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. ശരി, ഇതൊന്നും ഇല്ലാതെ തന്നെയും നിനക്ക് ഹംദ് പറയാം. അള്ളാഹ് നിനക്ക് യാതൊരു അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് ഹംദ് പറയാം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവന് അൽഹംദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ നീ പുകഴ്ത്തുകയാണ്. നിനക്ക് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തപ്പെടാനും സ്തുതിക്കപ്പെടാനും അർഹതയുള്ളവനാണ്. ഉദാഹരണത്തിന്, ചിലപ്പോൾ മനുഷ്യന്മാർ എന്ത് ചെയ്യാറുണ്ട്, ദുനിയാവിൽ അവരുടെ ഒപ്പമുള്ള സൃഷ്ടികളെ തന്നെ പലപ്പോഴും പുകഴ്ത്താറുണ്ട്. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തതിന്റെ പേരിലായിരിക്കും. ഒരു വലിയ പണക്കാരൻ, അയാൾ ഒരു വ്യക്തിക്ക് ധാരാളം സമ്പാദ്യം കൊടുത്തു, ശരി, അതിന്റെ പേരിൽ ചിലപ്പോൾ അയാൾ ആ പണക്കാരനെ പുകഴ്ത്തിയേക്കാം. ചിലപ്പോൾ അയാൾക്ക് പൈസ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ ഈ പണക്കാരൻ മറ്റുള്ളവർക്ക് ധാരാളമായി പണം കൊടുക്കുന്നവനാണ്, മറ്റുള്ളവരെ ധാരാളമായി സഹായിക്കുന്നവനാണ്. അത് കാണുമ്പോൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി അയാൾ നല്ല മനുഷ്യനാണ്, അയാൾ നല്ല ദാനധർമ്മമുള്ളവനാണ് എന്നിങ്ങനെ അയാളെ നമ്മൾ പുകഴ്ത്തും. ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തുകയല്ല ഇത്, മറിച്ച് സൃഷ്ടികൾ ഹംദ് പറയുക എന്ന അവസ്ഥ രണ്ട് രൂപത്തിലുണ്ട്. അത് ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തെന്ന നിഅമത്തിന് പകരമായിക്കൊണ്ട് അതിന് ശുക്ർ എന്നും പറയാം. രണ്ടാമത്തേത് അള്ളാഹു സുബ്ഹാനഹു തആല ഹംദ് പറയപ്പെടാൻ അർഹനാണ്, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് ഹംദ് പറയുന്നു. ഈ രണ്ട് രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നമുക്ക് ശുക്ർ പറയാൻ സാധിക്കും. അപ്പൊ ശുക്റും ഹംദും തമ്മിൽ വ്യത്യാസം കൂടി നമുക്ക് ഇന്ന് കിട്ടും. ശുക്ർ എന്ന് പറഞ്ഞാൽ, അള്ളാഹുക്ക് നിങ്ങൾ ശുക്ർ പറയണമെന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തിന് പകരമായിട്ട് നന്ദി പറയുമ്പോഴാണ് അത് ശുക്റാകുന്നത്. അള്ളാഹ് നിഅമത്ത് ചെയ്യട്ടെ ഇല്ലാതിരിക്കട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിങ്ങൾ സ്വയം പുകഴ്ത്തുകയും പ്രശംസിക്കുകയും അവനെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ഹംദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബായ അള്ളാഹുവിന് സർവസ്തുതിയും. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്ന പദം വളരെ വിശാലമായ പദമാണ്. അത് കേവലം ഒരൊറ്റ പദത്തിൽ വിശദീകരിക്കാനോ ഒരൊറ്റ പദത്തിൽ അർത്ഥം പറയാനോ സാധിക്കുന്ന പദമല്ല. പലപ്പോഴും നമ്മൾ പഠിച്ചവനെന്നും അതുപോലെ തന്നെ രക്ഷിതാവ് എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ അതിന്റെ വളരെ അടുത്ത് നിൽക്കുന്ന, വളരെ വിദൂരത്ത് നിൽക്കുന്ന അർത്ഥങ്ങൾ മാത്രമാണ്. അതല്ലാതെ ആ പദത്തെ പരിപൂർണമായി അതൊരിക്കലും ഉൾക്കൊള്ളുന്നില്ല. അർറബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു നാമമാണ് അർറബ്. അവന് റുബൂബിയത്തുണ്ട് എന്ന് അറിയിക്കുന്ന നാമമാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. അവർക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്, അവർക്ക് വേണ്ട നിഅമത്തുകൾ ചൊരിഞ്ഞു കൊടുത്തുകൊണ്ട്, അവർക്ക് വേണ്ട ഹിദായത്ത് നൽകിക്കൊണ്ട്, അവരെ വളർത്തിക്കൊണ്ടുവരുന്നവൻ, പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ് റബ്ബ് എന്നതിന്റെ ഒരർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ റബ്ബിന് സർവസ്തുതി. അല്ല, ആലം എന്ന് പറഞ്ഞാൽ ഹുവ കുല്ലു മാ സിവല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് പുറമേയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ലോകമാണ്, അതൊക്കെ ആലമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആരാണ്? റബ്ബുൽ ആലമീനാണ്, ലോകങ്ങളുടെ എല്ലാവരുടെയും റബ്ബാണ്. അവനല്ലാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം അവൻ സൃഷ്ടിച്ചവനാണ്, അതിന്റെ എല്ലാം റബ്ബ് അവനാണ്. മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യന്മാരാകട്ടെ, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, ഭൂമിയാകട്ടെ, ആകാശമാകട്ടെ, അർഷാകട്ടെ, കുർസിയാകട്ടെ, ലോകത്തെന്തൊക്കെയുണ്ടോ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടേതാണ്, അവനാണ് അതിന്റെ റബ്ബ്. ഈ വസ്തുക്കളെ ഒന്നും തന്നെ അവന് ആവശ്യമില്ല. എന്നാൽ ഈ വസ്തുക്കൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് പരിപൂർണമായി യാചിക്കേണ്ടവരാണ്, യാചിക്കാൻ ആവശ്യമുള്ളവരാണ്, അതിനർഹതപ്പെട്ടവരാണ്, അതിനാവശ്യപ്പെട്ടവരാണ് എല്ലാ സൃഷ്ടികളും. എത്ര വലിയ സൃഷ്ടിയാകട്ടെ, അള്ളാഹുന്റെ സഹായം ഇല്ലാതെ അവന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു പുറമെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. എത്ര ലോകങ്ങളുണ്ട്? പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആലം എന്നതിന്റെ ഉദ്ദേശം ചില ആളുകൾ പറഞ്ഞു ജിന്നും മനുഷ്യനുമാണ്, വേറെ ചില ആളുകൾ പറഞ്ഞു ജിന്നും മനുഷ്യനും മലക്കുകളുമാണ്, വേറെ ചില ആളുകൾ പറഞ്ഞു കൽബുള്ള എല്ലാ വസ്തുക്കളും അതിൽപ്പെടും, വേറെ ചില ആളുകൾ പറഞ്ഞു റൂഹുള്ള എല്ലാ വസ്തുക്കളും അതിൽപ്പെടും, വേറെ ചില ആളുകൾ പറഞ്ഞു ആലം എന്ന് പറഞ്ഞാൽ അതിൽ ലക്ഷങ്ങളുണ്ട്, 10,000 ലക്ഷങ്ങളുണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തെ നൽകിയതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ആലം. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وصلى الله, الله سبحانه وتعالى صلاة ചൊല്ലട്ടെ. صلاة എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം പ്രാർത്ഥന എന്നാണ്, ദുആ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് صلاة എന്ന പദം ചേർക്കപ്പെട്ടാൽ صلاة الله, അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറയപ്പെട്ടാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനയല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ തെറ്റി മനസ്സിലാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. കാരണം അള്ളാഹു ഒരിക്കലും ഒരാളോട് പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയോടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിന്നെ അള്ളാഹുവിന്റെ സലാത്ത് എന്താണ്? അബുൽ ആലിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ കാണാം, സലാത്തുല്ലാഹി സനാഉഹു ഇൻദൽ മലായിക, അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ അടുക്കൽ ആരുടെ മേലാണോ അള്ളാഹു സലാത്ത് ചെല്ലുന്നത് അയാളെ പുകഴ്ത്തി പറയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹു സലാത്ത് ഇല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളുടെ മുന്നിൽ പുകഴ്ത്തും. അള്ളാഹു സുബ്ഹാന തആല മുഅ്മിനീങ്ങൾക്ക് മേൽ സ്വലാത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുഅ്മിനീങ്ങൾ അള്ളാഹു സുബ്ഹാന തആല മലക്കുകളുടെ അടുക്കൽ പുകഴ്ത്തും. യാ അയ്യുഹല്ലദീന ആമനു ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൽ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹു മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നതായി കാണാം. അപ്പൊ വസല്ലല്ലാഹു, അള്ളാഹു സലാത്ത് ചൊല്ലട്ടെ. ഇവിടെ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാകും, സല്ല എന്ന പദം അത് മാദിയാണ്. മാദി എന്ന് പറഞ്ഞാല് കഴിഞ്ഞുപോയ ഫേല. നമുക്കറിയാം ഫേലുകൾ മൂന്ന് രൂപത്തിലാണ്. ഒന്ന് ഫേലുൻ മാദി, ഒന്ന് കഴിഞ്ഞുപോയ ഫേല, അതായത് ഉദാഹരണത്തിന് ചെയ്തു, കളിച്ചു, പ്രവർത്തിച്ചു, ഇതൊക്കെ എന്താണ്? മാദിയാണ്, കഴിഞ്ഞുപോയ പ്രവർത്തികളാണ്. ചെയ്യും, പ്രവർത്തിക്കും, കളിക്കും എന്നൊക്കെ പറയുന്നത് ഭാവിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ശരി, ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, കളിക്കുന്നു, ഇങ്ങനെ പറയല്ലോ, അത് ഹാദറാണ്, ഹാലാണ്, അത് ഹാലാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് പ്രവൃത്തിയുള്ളത്. എന്നാൽ സല്ലല്ലാ എന്നത് മാദിയാണ്, സല്ല എന്നത് മാദിയാണ്, കഴിഞ്ഞുപോയ പ്രവൃത്തിയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല സ്വലാത്ത് ചൊല്ലട്ടെ എന്നാണ് നമ്മൾ ഇതിന് അർത്ഥം പറയാറുള്ളത്. അപ്പോൾ എന്താണ് അതിന്റെ വിശദീകരണം? ഇത് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് റഹീമഹുല്ലാ, അള്ളാഹു റഹ്മത്ത് ചൊരിഞ്ഞിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്നാണ്. അതേപോലെ പലയിടത്തും റളിയല്ലാഹു അൻഹു, അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നാണ്. അതുപോലെ തന്നെ ഗഫറല്ലാഹു ലഹു, അള്ളാഹു പുറത്തു കൊടുത്തു എന്നാണ് അതിന്റെ ഭാഷാപരമായ നേരർത്ഥം. പക്ഷേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്നാണ്. എന്താണ് ഇവിടുത്തെ ഉദ്ദേശം? ഇത് പല ആയത്തുകളിലും ഹദീസുകളിലും വന്നിട്ടുള്ള രൂപമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. പല ആയത്തുകളിലും ഈ രൂപത്തിൽ മാദിയായ ഫിഅൽ ഉപയോഗിച്ചുകൊണ്ട് അമ്ര് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതിന് അറബിയിൽ പറയാറുള്ളത് അൽ ഖബറു ബിമഅന തലബ്, കൽപ്പനയുടെ രൂപത്തിൽ ഉള്ള സംസാരമാണിത്. ഒരു കാര്യം ചെയ്തു എന്നോ ഇപ്രകാരം പ്രവർത്തിച്ചു എന്നോ പറയുക, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൽപ്പനയായിരിക്കും. ഈ രൂപത്തിലാണ് സല്ലല്ലാഹു എന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹു സ്വലാത്ത് ചൊല്ലി എന്നല്ല അതിന്റെ അർത്ഥം, അള്ളാഹു സ്വലാത്ത് ചൊല്ലട്ടെ എന്നാണ്. വസല്ലമ, അള്ളാഹു സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. സല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അള്ളാഹുവിന്റെ മേൽ നിന്നുള്ള സമാധാനം ഉണ്ടാകട്ടെ. വബാറക അലാ നബിയിന, നമ്മുടെ നബിയുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ നിന്നുള്ള ബറക്കത്ത് ഉണ്ടാകട്ടെ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൻ ഫിൽ ഖൈരി വ നമാഉഹു, ഖൈറിലുള്ള ആധിക്യവും അതിലുള്ള വളർച്ചയുമാണ് ബറക്കത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വബാറക അലാ നബിയിന, നമ്മുടെ നബിയുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. ബാറക അലാ നബിയിന മുഹമ്മദിൻ, നമ്മുടെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സലാത്തും സലാമും ഉണ്ടാകട്ടെ. വ അലാ ആലിഹി, അതോടൊപ്പം അവിടുത്തെ കുടുംബത്തിന്റെ മേലും. അൽ ആലി എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളെല്ലാം അവിടുത്തെ കുടുംബാംഗങ്ങളാണ്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശ ബന്ധുക്കളാണ് അവിടുത്തെ ദീന് പിൻപറ്റിയ എല്ലാവരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നമ്മുടെ മാതാക്കളാണ്. നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നയാൾ. അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവരുടെ ഉമ്മമാരാണ് എന്ന് ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുടുംബ ബന്ധം വെച്ചു പുലർത്തുന്ന ആളുകൾ, അവർ ആരൊക്കെയാണ്? ഹാഷിം സന്തതികളായ ആരൊക്കെയുണ്ടോ അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. ഈ രണ്ടർത്ഥത്തിലും ഇത് ഉദ്ദേശിക്കപ്പെടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായ അഹ്ലുൽ ബൈത്തിനും പ്രത്യേകതകളുണ്ട്. അതോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ബാഉകൾ, പിൻഗാമികൾ, അവർക്കും പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. വഅലാ ആലിഹി വസഹ്ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ മേൽ. സഹാബി എന്നതിന്റെ ബഹുവചനമാണ് സഹബ്. വഅലാ ആലിഹി വസഹ്ബിഹി, സഹബ് എന്നത് സാഹിബ് എന്നതിന്റെ ബഹുവചനമാണ്. സഹബ്, സഹാബ, അസ്ഹാബ് എന്നിങ്ങനെയൊക്കെ പറയാം. വഅല ആലിഹി വസഹാബത്തിഹി എന്ന് പറയാം, വഅല ആലിഹി വസഹബിഹി എന്ന് പറയാം, വഅല ആലിഹി വഅസ്ഹാബിഹി എന്ന് പറയാം. സാഹിബ് എന്നതിന്റെ ബഹുവചനമാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുള്ളാഹ് അതിന്റെ താരീഫായി പറഞ്ഞു, മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബിഹി വമാത അലാ ദാലിക് ولو تخلل ردة على الأصحي. من لقي النبي صلى الله عليه وسلم نبي صلى الله عليه وسلم കണ്ടുമുട്ടുകയും മുഅ്മിനൻ ബിഹി, അവിടത്തിൽ മുഅ്മിനായിക്കൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് കണ്ടുമുട്ടി. നബിയെ കണ്ടുമുട്ടിയാൽ മാത്രം പറയാം, കണ്ടുമുട്ടി അബൂജഹലും സഹാബിയും. മുഅ്മിനായിക്കൊണ്ട് കണ്ടുമുട്ടി, മുഅ്മിനൻ ബിഹി വമാത അല ദാലിക്, അതായത് മുഅ്മിനായി തന്നെ മരിച്ചു. വമാത അല ദാലിക, ഇസ്ലാം, ഇസ്ലാമിലായിക്കൊണ്ട് തന്നെ മരിച്ചു. വലൗ തഖല്ലലത് റിദ്ദത്തുൻ അലൽ അസ്ഹി, വലൗ തഖല്ലലത് റിദ്ദ, ഇനി മുസ്ലിമായിട്ടാണ് മരിച്ചത്, പക്ഷെ അതിന്റെ ഇടയിലൊന്ന് മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, പിന്നെ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു, ആ ഒരു അവസ്ഥയുണ്ടെങ്കിലും അദ്ദേഹം സഹാബിയാണ്. മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, അബ്സാസ്ലം സഹാബിയായിരുന്നു, മുർത്തദ്ദായി, പിന്നീട് തിരിച്ചു വന്നു. അങ്ങനെ വന്നാലും പിന്നീട് ഇസ്ലാമിൽ തന്നെയാണ് മരിച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹവും സഹാബിയാണ്. ഉദാഹരണത്തിന് തുലൈഹ ഇബ്നു ഖുവൈലിദിനെ പോലെ, അദ്ദേഹം റിദ്ദത്തിലായി പിന്നീട് തിരിച്ചു വന്നയാളാണ്. തുലൈഹ ഇബ്നു ഖുവൈലിദ്, അദ്ദേഹം മുർത്തദ്ദായി പിന്നെ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ആളാണ്, റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടുകയും ആ ഇസ്ലാമിൽ തന്നെ മരിക്കുകയും ചെയ്തയാണ്. ഇനി അതിനിടയിൽ റിദ്ദത്ത് വന്നാലോ, വലൗ തഖല്ലല റിദ്ദ, ഇനി ഇടയിൽ റിദ്ദത്ത് കടന്നു വന്നാൽ തന്നെ അദ്ദേഹം സഹാബിയാണ്. എങ്ങനെയാണെങ്കിൽ മുഅ്മിനായിട്ടാണ് മരിച്ചതെങ്കിൽ അലൽ അസഹി, ഏറ്റവും ശരിയായ അഭിപ്രായ പ്രകാരം അങ്ങനെയാണ്. കാരണം ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അജ്മഈൻ എന്ന് പറഞ്ഞാൽ സർവരിലും, എല്ലാവരിലും. ഇതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോ ഈ അടുത്തതൊന്നുകൂടി വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്മി ബാ, ഇസ്മു എന്ന പദത്തോട് ചേർന്നതാണ്. അവിടെ ഒരു ഫേലിനെ നമ്മൾ കരുതണം. ബിസ്മില്ലാഹി, അള്ളാഹ് എന്നതിന്റെ അർത്ഥം ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദുർ റഹ്മത്തി അൽ വാസിഅ. അർ റഹീം എന്നതിന്റെ അർത്ഥം ദുർ റഹ്മത്തിൽ വാസില. الحمد لله رب العالمين. الحمد ينده هو الثناء على الله بصفات الجلال والجمال والكمال لله. الحمد لله رب العالمين. رب ينده ഉദ്ദേശം നിഅമത്തുകൾ നൽകി പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ എന്നാണ്. العالمين, عالم എന്ന് പറഞ്ഞാൽ كل ما سوى الله فهو عالم, അല്ലാഹുവിനു പുറമേയുള്ള എല്ലാം ആലമാണ്. അതുപോലെ തന്നെ وصلى الله وسلم وبارك على نبينا محمد وصلى الله. اللهم صل على النبي برنال هو ثناؤه عند الملائكه كما قال ابو العاليه وبارك بركه ഉണ്ടാകട്ടെ, ബറക്കത്ത് ചൊരിയട്ടെ എന്ന് പറഞ്ഞു. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്തുൽ ഖൈർ, നന്മയിലുള്ള വർദ്ധനവാണ്. അല നബിയന, നമ്മുടെ നബിയുടെ മേൽ, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅല ആലിഹി അവിടുത്തെ കുടുംബത്തിന്റെ മേൽ. കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒന്നല്ലെങ്കിൽ അഹൽ ബൈത്താണ്, അല്ലെങ്കിൽ അത്ബാആണ്. വിശ്വാസിയുടെ എല്ലാ പിൻഗാമികളും ആലി എന്നതിൽ പെടും. വസഹ്ബിഹി, അവിടുത്തെ സഹാബികളുടെ മേൽ. സാഹിബ് എന്നതിന്റെ ബഹുവചനമാണ് സഹബ് എന്ന പദം. അസ്ഹാബ്, സഹാബ എന്നിങ്ങനെയും പറയാം. അജ്മഈന, അവരുടെ എല്ലാവരുടെയും മേൽ അള്ളാഹുവിന്റെ സലാത്തും സലാമും ബറക്കത്തും ഉണ്ടാകട്ടെ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇൻഷാഅല്ലാഹ് ബാക്കി അടുത്ത ദുറൂസുകളിലായി എടുക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അഅലം.